നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക്
വായിക്കാം. Let's turn to the Bible and read Philippians chapter 4 verse 5. Let your moderation be known unto all men, the Lord is at hand.
ഇന്ന് പലകാലം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
I thank God for the blessed worship meeting that he gave us this morning.
പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം പ്രിയ ലീയും ഹസ്ബൻഡ് ഡാനും നമ്മുടെ മധ്യത്തിലുള്ളതാണ്.
I am so excited and it's a joy in my life that Sister Lee and her husband Dan is here with us this morning.
അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു.
I also thank God for the wonderful children that God gave them.
അതുപോലെ ജോയ്സനും ജേക്കും ആ സഹോദരന്മാർ നമ്മുടെ മധ്യ ആയിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം.
I also thank God for brother Joyson and his brother who is here with us also.
12:00 മുമ്പ് തന്നെ നമ്മുടെ ആരാധന അവസാനിപ്പിക്കണമല്ലോ.
Our worship should finish before 12:30.
അവസാനമായി നമുക്ക് പാട്ട് പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിട്ട് വേണം ഇവിടുന്ന് കടന്നു പോകാൻ.
And before we leave at the end of this day we should worship God with a song.
നമ്മൾ വായിച്ചതായ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നാണ്.
The verse that we read this morning is an epistle that Paul wrote to the members of Philippi.
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ.
Let all men know your moderation.
നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.
Our Lord's coming is at hand.
നമ്മുടെ ആരാധനയില് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം.
The most important topic in our worship is Lord Jesus Christ.
യേശുവിനെ ആരാധിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്.
We come here to worship God.
നമ്മൾ കടന്നു മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴും നമുക്ക് പറയാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും.
And even when we leave this church and go back home, what we have to talk about must be about Jesus.
കാനാവിലെ കല്യാണത്തിന് അതേ ശിഷ്യന്മാരും യേശുവും കടന്നു വന്ന് നമുക്കറിയാം.
In the marriage of Cana, Jesus and his disciples came.
കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി അവിടെ അത്ഭുതം നടത്തി.
And as the first wonders of his signs and miracles, he did a miracle in that place.
വെള്ളം വീഞ്ഞാക്കി.
And he converted water into wine.
ആ വീഞ്ഞ് അവരെല്ലാവരും കുടിച്ചു.
And all the people gathered there drank the wine.
അവർ മടങ്ങി ആ ഒരുപാട് പേര് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ പേര് വീഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്.
And as the people were departing from that place, some of them were talking about the wine.
ഇത്ര നല്ല വീഞ്ഞ് എവിടെ ഒളിച്ചു വെച്ചിരുന്നു?
Where was such a great wine hidden?
അവർക്ക് വീഞ്ഞായിരുന്നു വിഷയം.
They were concerned about the wine.
എന്നാൽ ഒരു കൂട്ടം ജനം പറഞ്ഞുകൊണ്ടിരുന്നത് എത്രയോ സ്നേഹമുള്ള കർത്താവായ യേശു ക്രിസ്തു.
But there was another group of people that talked about the man with such great love, Jesus Christ.
അവരുടെ വിഷയം വീഞ്ഞല്ലായിരുന്നു, യേശുവായിരുന്നു വിഷയം.
For them the topic of discussion was not wine but it was Jesus.
എന്താണ് അവർ യേശുവിനെക്കുറിച്ച് പറയാൻ കാരണം?
Why was it that they were talking about Jesus?
പ്രശ്നങ്ങളിൽ സഹതാപമുള്ളവനാണ് യേശു.
Because he had compassion in the midst of problems.
ആ വീട്ടുകാരൻ വിഷമിക്കുന്നുണ്ടപ്പോൾ ആ വീട്ടുകാരന്റെ വിഷമത്തെ മാറ്റി അദ്ദേഹത്തിന്റെ തല ഉയർത്തി പിടിക്കുവാനിടയാക്കിയത് യേശു വന്നതുകൊണ്ടാണ്.
Because when the man in that house was concerned about not there being any more wine, Jesus lifted him up and actually did a miracle and made him stand amongst his people.
ഇന്ന് പലകാലം നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ വിഷയം യേശുവായിരിക്കണം.
As we sit here and worship God, our topic in our heart should be about Jesus.
യേശു ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലകാലം നമുക്ക് താലപൊക്കി നിൽക്കാനിടയായത്.
Because Jesus is with us, we are able to lift our heads up.
യേശു ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് പാൽക്കാലം രോഗത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട് ആരാധനയ്ക്ക് നമുക്ക് കടന്നു വരാനിടയാണ്.
Because there was Jesus, that's why you were able to be delivered by all the sickness and diseases that could have affected you, and you came into this worship meeting this morning.
എത്രയെത്ര പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയപ്പോൾ യേശു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇന്ന് പാൽക്കാലം ചിന്തിക്കുക.
Think about all the problems that you went through in this past few months, and if Jesus was not with you, what would your situation have been?
എനിക്ക് നമ്മുടെ ലീയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് അനുഭവസാക്ഷ്യം പറയാനുണ്ട്.
I have a testimony to say about Sister Lee.
ലീ ഡിട്രോയിറ്റിൽ കൂട്ടുകാരുമായി കടന്നുപോയപ്പോൾ വലിയ ഒരു വാഹന അപകടം ഉണ്ടായി. ചില ദിവസങ്ങളിൽ അൺകോൺഷ്യസ് ആയിട്ട് കടന്ന ഒരു സഹോദരിയാണ് ലീ.
Sister Lee was traveling to Detroit with some of her friends and she met with an auto accident and she was unconscious for several days.
ഈ വലത്തെ കാൽ ഒടിഞ്ഞു പോയതാണ്.
The right leg was broken.
അതിന്റെ മാംസം മുഴുവൻ അതേ വേറെ ആയി പോയതാണ്.
And the flesh was separated.
എന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവളുടെ കാല് ശരിയാകുവാനും ആ മാംസം പഴയ സ്ഥാനത്തേക്ക് കടന്നു വരുവാനും ഇടയായിത്തീർന്നത് ജീസസ് ഉണ്ടായിരുന്നുകൊണ്ട്.
But because there was Jesus and he was there with her and with prayers her leg was completely delivered.
Praise the Lord.
Praise God.
ഇന്ന് പലകാല ആരോഗ്യത്തോടെ കുടുംബമായി രണ്ട് കുഞ്ഞുങ്ങളുമായി ദൈവത്തെ ആരാധിപ്പാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
And today she is with health, with family and with 2 kids and she is here worshiping God.
കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Lift our hands and praise God.
അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ തൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് കാരാഗ്രഹ ലേഖനമാണോ എന്ന് നമുക്ക് സംശയം തോന്നും.
When you study all the writings that Paul has in all his epistles, even when he was in prison and he was writing, you would not imagine or you would not even think that he wrote those epistles or those writings in prison.
നാല് കാരാഗ്രഹ ലേഖനങ്ങളെ അറിയപ്പെടുന്നു.
There are four epistles that he wrote in prison.
തിമോത്തോസിന്റെ രണ്ടാമത്തെ ലേഖനവും കാരാഗ്രഹ ലേഖനമായി പരിഗണിക്കപ്പെടുന്നു.
And many people also conclude that 2 Timothy was also a epistle that he wrote in prison.
എന്നാൽ ഇത് കാരാഗ്രഹ ലേഖനമാണോ എന്ന് കണ്ടുപിടിക്കാൻ വലിയ വിഷമമാണ്.
But it's impossible to read through it and understand that he wrote this in prison.
ഒരു ദൈവത്തിന്റെ ദാസൻ കാരാഗ്രഹത്തിൽ കിടന്ന ഒരാളിന്റെ കത്ത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതായ ഒരു വിഷയം ഞാൻ ഓർക്കുന്നു.
I think about a man who actually read a letter that was sent to him from somebody else in prison, and this is what he said.
തിരുവനന്തപുരം ജയിലിൽ കിടന്ന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു സഹോദരൻ തന്റെ അമ്മയ്ക്ക് എഴുതിയ കത്താണ്.
This was a letter that a prisoner in Trivandrum wrote to his mother.
ആ കത്ത് വായിക്കാൻ വിഷമമായതുകൊണ്ട് ഒരു ദൈവദാസനെ വിളിച്ചു വരുത്തി.
And because they couldn't read it, they actually called a servant of God to actually read this letter.
അത് ജയിലിൽ കിടന്ന ലേഖനമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല.
And it was not easy, it was very easy to conclude that this was a letter written from a prison.
കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ ഒരു എഴുത്താണ് കിട്ടിയിരിക്കുന്നത്.
Because it was filled with tears.
അത് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്.
And it was all completely wet with tears.
ആ ദൈവദാസൻ ഒരു വിധത്തിൽ അത് വായിച്ചു കൊടുത്തു.
And somehow he started to read through it and he actually read the letter.
എന്താണ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ?
And you know what was written in this letter?
നിങ്ങൾ എല്ലാവരും അസുഖമായി കഴിയുമ്പോൾ ഞാൻ ഇവിടെ നാല് ഭിത്തിക്കിടയിൽ കഷ്ടപ്പെട്ട് കഴിയുന്നു.
While you are enjoying in the free world, I am actually stuck in these four walls.
എനിക്ക് ഇവിടെ ഒരു സന്തോഷമില്ല.
I have no happiness in here.
എനിക്ക് ഇവിടെ ഒരു സാന്ത്വനമില്ല.
I don't have any freedom.
എന്നാ പൗലോസിന്റെ കാരാഗ്രഹലേഖനം ഒന്ന് വായിച്ചു നോക്ക്.
But read the epistles of Paul that he wrote from prison.
ആ ലേഖനത്തിൽ താൻ പറയുന്ന ഒരു വാചകം എടുത്തു പറയുന്നുണ്ട്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളെ കുറിച്ച്
പറയുന്നു. And from the prison he actually says rejoice, rejoice in the Lord.
തന്റെ ഉള്ളത്തിൽ സമാധാനം ഉള്ളത് കൊണ്ടാണ് താൻ സന്തോഷിക്കാൻ തക്കണം പറയുന്നത്.
Because he had peace in his heart, that's why he's able to tell others to rejoice.
എനിക്ക് അങ്ങനെയാണെങ്കിൽ സമാധാനത്തെ കുറിച്ച് എനിക്ക് രണ്ട് കൂട്ടം കാര്യം പറയാനുണ്ട്.
And if that's the case, I want to talk about peace and I have two points to say about peace.
നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു.
Our Lord Jesus Christ said, I give you peace.
ദൈവം തരുന്നതാണ് സമാധാനം.
God gives you peace.
അതേ ലേഖനത്തിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, അങ്ങനെ സമാധാനം ലഭിച്ചവരായി നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം.
And in this epistles it says that those of us who actually received peace, we should be also creating peace.
ഒന്ന്, നമ്മൾ സമാധാനം പ്രാപിച്ചവരാണ്.
We are a group of people that received peace.
രണ്ട്, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം.
But we should also be those that actually create peace.
അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
And that's what God desires in us.
പൗലോസ് ഏറ്റവും സ്നേഹിച്ച ഒരു സഭയാണ് ഫിലിപ്പിയ സഭ.
Paul loved the church of Philippi.
കൊരിന്ത സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
we study the church of
കൊരിന്ത സഭയെക്കുറിച്ച് പല കാര്യങ്ങളും എടുത്തു പറയാനുണ്ട്.
There's so many things you can say about that church.
ഒരു ദൈവത്തിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഓരോ തമ്പേർ വാങ്ങിക്കുമായിരുന്നു.
One pastor actually said in this church they used to buy a piece of drum every Sunday.
അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് സഭ.
And they used to break this piece of drum every Sunday.
ഭയങ്കര ഉണർവുള്ള സഭയായിരുന്നു.
There was so much revival in this church.
എന്നാൽ ക്ലോവ എന്ന് പറയുന്ന ഒരു സഹോദരൻ പൗലോസിനെ കാണാൻ ചെന്നു.
But there was a brother Clover that actually went to see Paul.
പൗലോസിനോട് എന്ന് പറഞ്ഞു, പൗലോസേ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കൊരിന്ത സഭ.
And Clover actually said, Brother Paul, just like you think about Corinthian church, that's not the case.
വലിയ ഉണർവുള്ള സഭയായിട്ടാണ് പൗലോസ് പറഞ്ഞത്.
You may think that this is a church of revival.
നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല സഭ.
But that's not the condition of this church.
അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു.
And the reason for that,
അവരുടെ സഭ ആ സഭയിൽ ഭിന്നപക്ഷം ഭിന്നത ഉള്ള
because this is a church without unity.
അവിടെ ഭിന്നപക്ഷമുണ്ട്.
There is so much divisions in this church.
പൗലോസ് അത് കേട്ടപ്പോൾ ഭയങ്കരമായി പ്രയാസപ്പെട്ടു.
And as he heard this, he started to have a burden in his heart.
അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്.
There were so many opinions in this church.
അവിടെ ഏകാഗ്രതയോടെ അല്ല അവർ ആരാധിക്കുന്നത്.
They do not worship in unity.
എന്നാൽ ആരാധന വരുമ്പോൾ എല്ലാം കൂടെ തമ്പരടിച്ച് പൊട്ടിക്കുന്നു.
But when they come to worship, they actually break the drums that's there.
അവിടെ ഭിന്നപക്ഷമുണ്ട് എന്ന് പറഞ്ഞു.
But there is division in that church.
അങ്ങനെ ഒരു സഭയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും?
If our church was that kind of a church, what would be?
ശലോമൻ രാജാവ് വലിയൊരു ജ്ഞാനിയായിരുന്നു.
Solomon was a wise man.
ദൈവം അവനെ അരികെ പ്രത്യക്ഷപ്പെട്ട് അവന് ജ്ഞാനം കൊടുത്തു.
God appeared to him and gave him wisdom.
ഇത്രയും വലിയ ഞാൻ ലഭിച്ച ശലോമോൻ പോലും കുലുങ്ങിപ്പോയ ഒരു സന്ദർഭമുണ്ട്.
There was a time when even such a man that achieved so great wisdom also shook.
എങ്ങനെയാണ് അവൻ കുലുങ്ങിയത്?
How was he shaken?
രണ്ട് സഹോദരിമാർ കാരണമാണ് കുലുങ്ങിയത്.
Because of two women.
രണ്ട് സഹോദരിമാർ ഒരു കുഞ്ഞിനെയും കൊണ്ട് സോളമന്റെ അരികിൽ കടന്നു.
Two women came to Solomon with a child.
വളരെ ജ്ഞാനിയായ ശലോമോൻ അതിന് ഉത്തരം പറയാൻ തക്കണം പ്രയാസപ്പെട്ട് കുഴഞ്ഞ ഒരു സന്ദർഭമുണ്ട്.
And Solomon was shaken because he was not sure of what exactly to respond to this these two sisters.
രണ്ട് സഹോദരിമാരും പറയുന്നത് ഈ കുഞ്ഞ് എന്റേതാണ്.
They both said this is my child.
ഒരു സഹോദരി പറഞ്ഞു ഇതെന്റെ കുഞ്ഞാണ് ഇതെന്റെ കുഞ്ഞാണ് അവളെടുത്തതാണ്.
And the other one said this is my child, this one said this is my child.
മറ്റ സഹോദരി അതുപോലെ പറയാൻ തുടങ്ങി.
And both of them are saying the same thing.
ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും?
How would he solve this
problem? ഏതു പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സലോമോൻ.
Solomon was a man who could solve any problems.
എന്നാൽ രണ്ട് തള്ളമാരുണ്ടാക്കിയ പ്രശ്നം സലോമോന് പോലും പരിഹരിക്കാൻ ഒത്തില്ല.
But this was a problem that from two mothers that even Solomon couldn't solve.
അവസാനം അവൻ അറ്റകൈ ചെയ്യാൻ തക്കണം തീരുമാനിച്ചു.
And then at the end he decided to do something.
ഭൃത്യന്മാരോട് പറഞ്ഞു വാൾ കൊണ്ടുവരാൻ പറഞ്ഞു.
He told his servants to bring a sword.
വാൾ കൊണ്ടുവന്നു.
They brought the sword.
ഈ കുഞ്ഞിനെ രണ്ടായി പിളർക്കട്ടെ.
And he said I'm going to cut this child in half.
അതിന്റെ ഒരു പിളർപ്പ് ഈ സഹോദരിക്കും ഈ അടുത്ത പിളർപ്പ് ആ തള്ളയ്ക്കും കൊടുക്കും.
And I'm going to give this woman one half and the other woman the other half.
അപ്പോഴാണ് കള്ളിയെ തിരിച്ചറിയാനിടയായത്.
And that's when he was able to determine who was lying.
വാളുകൊണ്ട് പിളർക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ,
as he was beginning to put the sword on this child,
ഒരു കള്ളി എന്നുകൊണ്ട് പറയാ പിളർക്കട്ടെ.
And one woman said, okay, go ahead.
അവൾക്കും വേണ്ട എനിക്കും വേണ്ട.
She doesn't need this child, neither do I.
തകരട്ടെ.
Let it be broken.
സഭ ഭിന്നമാകട്ടെ.
Let the church be divided.
അവളൊന്നോട് ചിരിക്കുക.
And she's laughing.
മറ്റ സഹോദരി എന്താ പറഞ്ഞറിയാമോ?
But you know what the other
യജമാനെ പിളർക്കരുത്.
Oh master, don't break this child in half.
അത് നന്നായിരിക്കും ഒറ്റ ഒരൊറ്റ പീസ് ആയിട്ടിരിക്കട്ടെ.
Let this child be in one piece.
അതിനെ ഭിന്നിപ്പിക്കരുത്.
Do not divide this child.
അതിനെ പിളർക്കരുത്.
Do not divide this child.
അവൾക്ക് കൊടുത്തരേ.
You can give this child to the other woman.
അതാണ് യഥാർത്ഥ തള്ള.
And that was the true mother.
സഭയെക്കുറിച്ച് ഭാരമുള്ളവർ അങ്ങനെയാണ്.
That is what people who have burden for the church, that's how they respond.
Angane aa kunjine appo thalle aaranu Solomon vyaktamayi.
And at that point Solomon clearly knew who the mother was.
Sabaye kurichulla chinta sagodharimare sagodharimare namak engane irikkam.
Dear brothers and sisters, this is how we should think about our church.
Praise the Lord.
Praise God.
Sabha binnipikkan oru vishamamilla, ഭിന്നത വരുത്താൻ ഒരു വിഷമവുമില്ല.
It is very easy to break the church.
നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് വലിയ വിഷമം.
But it is so difficult to bring the church in unity.
അത് സാത്താൻ ഒരിക്കലും സമ്മതിക്കത്തില്ല.
But Satan will not allow that.
ഇന്ന് പലകാലം സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ വിജയിച്ച് ഒറ്റക്കെട്ടായി സഭ പോകുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം.
We should submit ourselves to God so that we can break the problems that Satan create and we can go in unity.
പിളരുന്നത് കണ്ട് സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്.
There are people that actually watch the breaking of churches and rejoice.
എന്നാൽ സഭയെക്കുറിച്ച് വിചാരമുള്ള തള്ളമാർ, സഭയെക്കുറിച്ച് വിചാരമുള്ള സഹോദരന്മാര് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല സഭ ഒറ്റക്കെട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്.
But there are mothers and brothers in this church that actually says, I don't want this church divided, and they pray for it and they pray for unity.
നമ്മളെല്ലാവരും അപ്രകാരം ആയിപ്പോൾ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം.
And we should all be in that manner.
Praise the Lord. കൊരിന്ത് സഭയിൽ ഭിന്നപക്ഷം ഉണ്ടെന്ന് കേൾക്കുന്നപ്പോൾ,
when Paul was hearing that there was divisions in the church of Corinthians,
ഇനി രണ്ടാമതായിട്ട് ആ സഭയിലുള്ള പ്രത്യേകത,
and there was another special thing about this church,
സഭ കൂട്ടാക്കാത്തവരുടെ അരികിൽ പ്രശ്നങ്ങളുമായിട്ട് കടന്നുപോകുന്നു.
Those who did not, who was not favoring the church, they were the ones handling all the problems.
വേളിയിൽ പ്രശ്നം തീർക്കാൻ തക്കണം പോകുന്നു.
They used to go to outside to solve the problems.
ഓ പൗലോസ് അത് കേട്ടപ്പോൾ സങ്കടപ്പെട്ടു.
And Paul was full of burden when he heard this.
പൗലോസ് അവരെ ശാസിക്കുന്ന ശാസനം നിങ്ങൾ കേൾക്കുക.
And Paul starts condemning these people in this Corinthians church.
ഞാൻ വിവരിക്കുന്നില്ല, മൂന്നാമത് അവർ വിഗ്രഹാർപ്പിതം തിരുന്നുപോൾ, വിഗ്രഹാർപ്പിതം.
And they were fascinated with idols.
ഐഡൽസിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിഗ്രഹാർപ്പിതം അവർ തിന്നുപോൾ.
They started eating the food that was placed in front of idols.
നാലാമത്തെ സഭയ്ക്കുള്ള പ്രത്യേകത ദുർനടപ്പുണ്ടെന്നുപോൽ.
There was a lot of misleading and ways in which you should not walk that was existing in this church.
ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നുപോൽ എന്ന് പറയുന്ന ആ ദുർനടപ്പുകൾ ആ സഭയിലുണ്ട്.
There was all kinds of evil ways that was happening in this church.
Praise the Lord.
Praise God.
പൗലോസ് അവരെ ശാസിക്കുകയാണ്.
And Paul is condemning this church.
എന്നാ ഫിലിപ്പിയ സഭയെക്കുറിച്ച് നോക്കേ.
But come to the church of Philippi.
ആ സഭയിൽ നിന്ന് ഒരു കത്ത് കിട്ടുമ്പോൾ പൗലോസിന് വലിയ സന്തോഷമാണ്.
And when a letter comes to him from the church of Philippi,
ആ സഭയോട് പൗലോസ് പറയാണ് നിങ്ങൾ സന്തോഷിപ്പി.
And to this church Paul is saying rejoice.
Praise the Lord.
Praise God.
ഈ സഭയുടെ ആരംഭം നമുക്ക് നോക്കാം.
Let's think about the beginning of
യൂറോപ്പിലെ ഒന്നാമത്തെ സഭയാണ് ഫിലിപ്പി സഭ.
The church of Philippi is the first church in Europe.
ഗ്രീസിലെ മാസിഡോണിയയിലുള്ള ഒരു സ്ഥലമാണ് ഫിലിപ്പി.
Philippi is a place in Macedonia which is in Greece.
യൂറോപ്പിലെ ഒന്നാമത്തെ സഭയാണ്.
This was the first church in Europe.
ഇവിടുത്തെ ആദ്യത്തെ വിശ്വാസി ആരാണെന്ന് അറിയാമോ?
You know who is the first believer in this church?
ലുദിയ.
ലുദിയ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
യു ആൾ നോ ദിസ്.
ആ സഹോദര സഹോദരിമാർക്കെല്ലാം അഭിമാനിക്കാൻ വകയുണ്ട്.
ഓൾ ദി സിസ്റ്റേഴ്സ് യു ഷുഡ് ബി പ്രൈസിംഗ് ഗോഡ് ഫോർ ദി സിസ്റ്റർ.
യൂറോപ്പിൽ ഒന്നാമത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഹോദരി എന്ന് പറയുന്നത് ലുദിയയാണ്.
ദി ഫസ്റ്റ് ബിലീവർ ദാറ്റ് ഗോട്ട് സേവ്ഡ് ആൻഡ് ബാപ്റ്റൈസ്ഡ് വാസ് സിസ്റ്റർ ലുദിയ ഇൻ യൂറോപ്പ്.
ആ സഹോദരി രക്ഷിക്കപ്പെട്ട രീതി നിങ്ങൾക്ക് അറിയാമോ?
യു നോ ദി ഡീറ്റെയിൽസ് അബൌട്ട് ഹർ സാൽവേഷൻ.
അവളെ കുറിച്ച് വായിക്കുന്നത് അവൾ ദൈവഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു.
വി സീ ദാറ്റ് ഷീ ഫിയർഡ് ഗോഡ്.
അവൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
ഷീ യൂസ്ഡ് ടു ലിസൺ ടു ദി വേർഡ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവൾ വിശ്വസിച്ചു.
And when she heard the word of God, she believed the word of God.
അന്നേരം അവൾ പൗലോസ് എന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾ
ശ്രദ്ധിച്ചു. And she says like this to Paul.
നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്നാരണം.
If you consider me faithful to God, why don't you come to my house?
രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് അവൾക്ക് ഒരു ആഗ്രഹം, ഒരു വിശ്വസ്തയായിട്ട് ജീവിക്കണം.
From the times that she was saved, she wanted to live a faithful life.
ഇന്ന് പലകാലം നമ്മുടെ ആഗ്രഹം അതായിരിക്കണം.
What is our desire today?
രക്ഷിക്കപ്പെട്ടതായ നമുക്ക് ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം.
We who have been saved should have a faithfulness.
നിങ്ങൾ എന്നെ വിശ്വസ്തത വിശ്വസ്ത എന്ന് എണ്ണുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരാം.
If you consider me to be faithful, I want you to come to my house.
അങ്ങനെ വിശ്വസ്തയായിട്ട് ജീവിക്കാൻ തക്കണം ആഗ്രഹിച്ച ഒരു സഹോദരിയെ കൊണ്ട് ആരംഭിച്ച സഭയാണ് യൂറോപ്പിലെ ഒന്നാമത്തെ സഭ.
And the first church in Europe was started by this sister who was faithful to God.
നിങ്ങൾക്ക് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ.
You have heard about Paul.
നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം.
I want you to pay close attention to me.
പൗലോസ് ദമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് രക്ഷിക്കപ്പെട്ടു.
Paul was saved in the gates of Damascus.
ഇവൻ ആ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാ പോയി നിങ്ങൾക്കറിയാം.
When he was saved, where did he go?
നേർവീതി എന്ന് പറയുന്ന സ്ഥലത്ത്.
He went to a place called Nervidi.
Straight road.
Okay.
Straight. അതേ നേർവീതി എന്ന് പറയുന്ന സ്ഥലത്തോടാണ് ഇവൻ ആദ്യം കടന്നു.
He went into a place that is translated as a straight way.
Praise the Lord.
Praise God.
നോക്കണമേ, അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു നേർവീതി നേരുള്ളവനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ വന്നു.
As soon as he got saved, he had the desire to walk in the straight path.
ഇനി ആരുടെ വീട്ടിലാ പോയി നിങ്ങൾക്കറിയാമോ?
And whose house did he go to?
നിങ്ങൾ ശ്രദ്ധിക്കണം.
Please pay attention.
യൂദായുടെ വീട്ടിലാണ്.
He went to a house of Judah.
യൂദാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
What is the meaning of Judah?
സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം.
It means praise.
നോക്കണമേ, സ്തുതിക്കുന്ന വാർത്തയിലേക്കാണ് അവൻ കടന്നു പോയി.
He is going into the house where there is praise.
ഇനി മൂന്നാമത് അവൻ എന്തോ ചെയ്യായിരുന്നു?
And what was the third thing that he did?
അന്യാസിനോട് കർത്താവ് പറഞ്ഞപ്പോൾ
When God spoke to Ananias,
നീ യൂദാ വംശത്തിലേക്ക് കടന്നുപോകുക.
And he said, go to the house of Judah.
ശൌൽ എന്ന് പേരുള്ള മനുഷ്യൻ അവിടെ പ്രാർത്ഥിക്കുന്നു.
There is a man by the name of Saul that is praying.
അർത്ഥ വീട്ടുകാരുടെ കുറ്റം പറയുന്നതല്ല.
He didn't say that there is a man that is talking about the next door neighbor.
അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
But he's saying there is a man who is praying in my presence.
അവൻ രക്ഷിക്കപ്പെട്ടു.
He got saved.
അവന്റെ ജീവിതം അവൻ നേർവീതി എന്ന സ്ഥലത്തേക്ക് പോയി.
He started going in a straight path.
രണ്ടാമത് അവൻ സ്തുതിയുടെ ഭവനത്തിലേക്ക് പോയി.
He went into a house of praise.
അവൻ അവിടെ ചെന്നപ്പോൾ തന്നെ പ്രാർത്ഥന ആരംഭിച്ചു.
And from there he started praying to God.
ഇന്ന് പലകാലം ദൈവത്തിന്റെ മക്കളെ, ഞാൻ ദൈവാത്മാവിനാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ.
Filled with the Holy Spirit, I'm asking you a question today.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം.
What is our goal in our life?
എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? Straight forward ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായിരിക്കണം.
My life, my desire should be that my life should be straight forward in the eyes of God.
രണ്ടാമത് നിന്റെ നാവിൻമേൽ സ്തുതി ഉയർന്നുകൊണ്ടിരിക്കണം.
And in my tongue praises of God should come out.
മൂന്നാമതായി നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം.
Thirdly, you should be a man and woman of prayer.
അങ്ങനെയുള്ള ഒരു സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും.
And that kind of a church is a church that will be blessed by God.
ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞതായ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
I remember a phrase that actually a man of God told me.
കുറേ കാലം കഴിഞ്ഞപ്പോൾ, ആദ്യ നൂറ്റാണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആരാധന ആഴ്ചപ്പെട്ടതിന്റെ ഒന്നാം ദിവസമാക്കി.
After a few centuries from the beginning, they made the worship of God in the first day.
അതിനു മുൻപ് അവർ ദിനംപ്രതി ദൈവത്തെ ആരാധിക്കുമായിരുന്നു.
But before making it the first day of the week, they used to worship every single day.
പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വരാൻ കാത്തിരിക്കുകയാണ്.
And then after that, they changed to once a week in the beginning of the week.
എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ രീതി ഒന്ന് മാറ്റണം.
Oh dear brothers and sisters, we need to change our ways today.
നമുക്ക് ഇവിടെ ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ട്.
We have prayer on Tuesdays.
നിങ്ങൾക്ക് സമയമുള്ള പ്രിയപ്പെട്ട കാര്യം
Those who have time should come.
വെള്ളിയാഴ്ച പ്രാർത്ഥന ഉപവാസം.
We have prayer on Fridays.
യൂത്തിന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്.
There is prayer and worship for you.
ശനിയാഴ്ച വീണ്ടും മീറ്റിംഗ് ഉണ്ട്.
We have meetings on Saturday night.
നിങ്ങൾ അതെല്ലാം ഒന്ന് കടന്നു വരാൻ ഒക്കെ ഉത്സാഹിക്കണം.
You should have the desire to come to all these meetings.
ഞായറാഴ്ച മാത്രമുള്ള ആരാധന ഭക്തി ഒന്ന് മാറ്റണം.
The desire to just come on Sundays, you need to move that out.
ഇന്ന് പലകാല പ്രകാരം വ്യത്യാസം വരികയാണെങ്കിൽ ഈ ദിവസങ്ങളായി നമ്മുടെ സഭ വളരെ ഉണർത്തപ്പെടും.
If you start to have that kind of change in your life, our church will become a blessed church.
യൂറോപ്പിലെ രണ്ടാമത്തെ വിശ്വാസി ഭൂതം ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു.
The second believer of the European, the first European church was a demon possessed person.
പൗലോസും സീലാസും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ,
when Paul and Silas was going to the house of God,
ഭൂതം ബാധിച്ച ഒരു സ്ത്രീ പറഞ്ഞു, ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ.
This woman who was possessed by demons actually said, here the man of God.
രക്ഷാമാർഗ്ഗം നിങ്ങളോട് അറിയിക്കുന്നവർ.
This is the man of God that teaches you about salvation.
അവളിൽ വ്യാപരിച്ച ഭൂതമാണെന്ന് മനസ്സിലായി.
And Paul immediately knew what was in her was the demon.
യേശുവിന്റെ നാമത്തിൽ അവളെ ശാസിച്ചു.
And he actually rebuked her in the name of Jesus Christ.
ആ ഭൂതം അവളെ വിട്ടുപോയി.
And the demon actually left her.
രണ്ടാമത്തെ വിശ്വാസി ഭൂതം ബാധിച്ച അതേ വിടുതൽ പ്രാപിച്ച ദൈവകൃപയിലേക്ക് വന്ന സ്ത്രീയാ.
The second believer was a woman who was demon possessed.
ഭൂതശാന്തിയും രോഗശാന്തിയും പ്രാപിച്ച് വിശ്വാസത്തിലേക്ക് വരുന്നതിന് ഞാൻ എതിരല്ല.
I am not against those who come away from demon possession and sickness.
അങ്ങനെ വരുന്നവരെല്ലാം ദൈവത്തിൽ ഉറക്കണം.
They all should come and have a good foundation in God.
ദൈവവചനം പഠിക്കണം.
They need to study the word of God.
വചനമാണ് നിലനിർത്തുന്നത്.
It is the word of God that actually solidifies you.
മൂന്നാമത് വന്ന വ്യക്തി ജയിൽ സൂപ്രണ്ടാണ്.
The third man who actually came was the superintendent of a jail.
അവൻ രക്ഷിക്കപ്പെട്ടത് അർദ്ധരാത്രിയിലാണ്.
And he got saved in the middle of the night.
ഒരു വലിയ അത്ഭുതം കണ്ടാണ് അവൻ രക്ഷിക്കപ്പെട്ടത്.
He got saved after watching a miracle happen.
കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്നുപോയി.
When he was looking, the gates of this prison was open.
കാരാഗ്രഹം കുലുങ്ങാൻ തുടങ്ങി.
And the prison walls started to shake.
ഒരു വലിയ അത്ഭുതം അവിടെ ഭൂകമ്പം ഉണ്ടായി.
And he started to see a miracle of God happening in front of him.
ആ ഭൂകമ്പ മുഖാന്തരമാണ് അവൻ രാത്രിയിൽ കർത്താവിനെ രക്ഷിച്ചത്.
Because of that earthquake, he actually saved. He got saved and accepted Jesus.
ദൈവവചനം കേട്ട് വന്നതായ പ്രിയപ്പെട്ടവർ ഫിലിപ്പിയിലുണ്ട്.
There are people in the church of Philippi that heard the word of God.
ഭൂതശാന്തി പ്രാപിച്ചു വന്നവരുണ്ട്.
There are people in the church of Philippi that was demon possessed and
അത്ഭുതങ്ങൾ കൂടിക്കാർന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്.
And there are people who watched miracles happen and then came into the church.
ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പാണ് ഫിലിപ്പിയിലെ സഭ.
This is the foundation of the church of Philippi.
ആ സഭയോടാണ് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പീൻ.
To this church Paul is saying rejoice.
ഈ ലേഖനത്തിന് പ്രത്യേകത എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്.
This epistle really makes me happy.
പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം.
Paul says because of the one who strengthens me.
അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിന്റെ ദാനത്തിനൊത്തവണ്ണം.
And he says all of your problems according to the riches of our heavenly father.
എന്നെ ദൈവം തീർത്തരും.
My God will supply your need.
ഇന്ന് വളരെ കാലം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക.
Please pay attention to me.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ.
Let me remind you of something.
ദൈവം നമ്മളെ വിളിച്ച് സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ.
If God brings us to a church.
ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളും.
God will take care of us.
അതിനുവേണ്ടി ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
You don't need to worry about it.
നമ്മളെ വിളിച്ചിട്ട് വർത്തിട്ട്
God is going to call you and bring you here.
നമ്മളെ വഴിമധ്യേ ഇട്ടേച്ച് പോകുന്ന നല്ല ദൈവം.
He is not one who is going to forsake us in the middle of the road.
നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ ഒരു പണിക്കാരെ വിളിച്ചാൽ.
If we actually call a laborer to come and work in our house,
ആ പണിക്കാരൻ പ്രത്യേക റിക്വസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല.
The laborer is not going to say any request to you.
എനിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ തരണമേ.
He's not going to say that when I'm thirsty, please give me water.
വിശക്കുമ്പോൾ അല്പാഹാരം തരണമേ.
When I'm hungry, please give me some food.
പോകാൻ നേരത്ത് എനിക്ക് കൂലി തരണമേ.
And when I leave here, please pay me.
ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല.
He doesn't need to say any of these things.
നിന്നെ പണിക്ക് വിളിച്ചവനാണെങ്കിൽ,
if the person that calls you to work in your house,
നിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയവനാണെങ്കിൽ,
if this is the person that actually called you to this house,
adod kuda sagalam nirakku tharunnavanaanu,
with that he is going to give you everything that you need.
Innaval kaalam daivathinte aalathil karannu vannirukku daivayidale,
the child of God that has come to the house of God this morning,
ninne vilichavan ariyaa ninakku endellam aavashyamullad,
the one who has called you knows exactly all the needs that you have.
Innaval kaalam neravettu varuvan kaliyulavanaya daivathayanu nee aaradhikkunnu,
you are worshiping the God that is able to supply all of your needs.
Mudiyamputtan thirichu vannappol,
when the prodigal son came back,
mudiyamputtan thirichu vannittu endha
when he came back, what happened?
Avante appan vendathellam avanu koduthu.
The father gave him everything that he needed.
Avan pratyech onnum parayanda avashyamilla.
The prodigal son did not need to say anything.
Enikku oru oru palaya cherippu tharanam ennu avan parannilla.
He did not say, oh father, give me some old slippers.
Enikku oru keeriya uduppu tharanam ennu avan parannilla.
Oh, give me a torn shirt.
Enikku oru alpa aagaram tharanam ennu avan parannilla.
Please give me some food.
Avan avante appanumayi nerandu kazhinjappol,
when he actually straightened everything out with his father,
avan avante veettilekku vannu kazhinjappol,
when he came back to his house,
avarthulla ellam avan kodukkanadiyayi,
everything that was in this house was his. When your path is straight with your God, if your heart is connected with heavens today, the responsibility of giving everything to you belongs to God. Let's lift our hands and praise God. When you study the book of Jeremiah, there is a traveler that named Baruch.
യരമ്യാവ് കഷ്ടപ്പെട്ടതുപോലെ തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ബാരൂക്ക്.
Just like all the problems that Jeremiah went through, Baruch also went through the same problems.
അദ്ദേഹം ദൈവസന്നിധി കരയാൻ തുടങ്ങി.
He started crying in front of God.
അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള രംഗം അവനുണ്ടായി.
He started feeling that he's going to lose his life.
Praise the Lord.
Praise God.
അപ്പോൾ ദൈവം അവനോട് സംസാരിച്ച ഒരു വാചകം നിങ്ങൾ യിരമ്യാവ് പ്രവൃത്തി വായിച്ചോളൂ.
And you will read this verse in the book of Jeremiah of how God talked to him.
ബാരൂക്കേ, നീ എന്തിനു കഷ്ടപ്പെടുന്നു?
He says, Baruch, why are you troubled?
ഞാൻ നിന്റെ ജീവനെ കൊള്ള പോലെ നിനക്ക് തരും എന്ന് പറഞ്ഞു.
I will give your life back just like things that have been stolen.
നിന്നെ വാളി വിളിച്ചു വരുത്തിട്ട് നീ തകരാൻ ദൈവം സമ്മതിക്കുമോ?
Will God call you and will he allow you to be broken?
നിന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിലാണ് നീ വന്നു ചേർന്നിരിക്കുന്നത് ഓർക്കുക.
You need to understand that you are in a government that has responsibility for you.
ദൈവം നമ്മളെ നല്ല കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം.
Let's thank God for the faithfulness because he has called us into this.
Praise the Lord.
Praise God.
ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ,
when we study this epistle very carefully,
നമ്മൾ വായിച്ച വേദവാക്യം നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ അറിയട്ടെ.
We study here that let all men know your moderation.
അപ്പോൾ ഈ സഭ വളരെ സൗമ്യതയുള്ള ഒരു സഭയായിരുന്നു.
So this was a church that was a very moderate.
ഈ മൂന്ന് പിള്ളേരുള്ള തള്ളമാരൊക്കെ നാല് ചോദിക്കും.
Think about mothers who have three children.
ആ പിള്ളേരെ കൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു, അയ്യോ ഞാൻ ഈ പിള്ളേരെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്.
If you ask them how is it going, they say, oh, I'm just having so many things to do with these children.
ഒരുത്തനെ വിളിച്ച് അങ്ങോട്ട് പോകും.
When I call one person, he goes over there.
ഒരുത്തനെ വിളിച്ച് അങ്ങോട്ട് പോകും.
When I call the other person, she goes over there.
ഞാൻ കഷ്ടപ്പെടുക.
I am just troubled every single day.
അമേരിക്കയിൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ലേഖനം വായിച്ചു.
I started reading an article the other day.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ കാണിക്കാം.
I can send you the copy.
ഒരു അപ്പനും അമ്മയ്ക്കും 17 പിള്ളേർ.
One father and mother has 17 children.
ഇപ്പോൾ കുഞ്ഞുണ്ടായി, 17-ാമത്തെ കുഞ്ഞ അങ്ങോട്ട് ഉണ്ടായതേ ഉള്ളൂ.
Now they just had their 17th child.
എൻ്റെ അതിന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം.
I have that picture, I can show it to you.
അടുത്ത കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
And they are praying for the next child.
17 പിള്ളേർ.
They have 17 kids.
ഇനി ആ പിള്ളേരുടെ കാര്യം നിങ്ങൾ കേൾക്കണോ?
Now let's think about these kids.
ഈ 17 പിള്ളേരും ആമ്പിള്ളാരല്ല, അപ്പൻ മുടിയിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്.
All the boys comb their hair just like their father.
അപ്പൻ ഇടുന്ന ഡ്രസ് പോലെ ഡ്രസ് ആണ് ആമക്കളെല്ലാം.
All the boys wear the same clothes just like the father.
പെമ്മക്കളെ എന്താ അറിയാമോ?
You know what the girls do?
പെമ്മക്കളെ അമ്മയുടെ അതേ ഹെയർ സ്റ്റൈലാണ് ആ പെമ്മക്കളെ ചെയ്യുന്നത്.
The same hairstyle that the mother has is the same hairstyle for all the girls.
അമ്മ ഇടുന്ന പോലെ ഡ്രസ് ആണ് ഇടുന്നത്.
The girls wear the same type of clothes that the mother wears.
ഇനി 17 മക്കൾ തമ്മിൽ എങ്ങനെയാണ് അറിയാമോ?
You know how they are, all the 17 kids are amongst each other.
അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹകരണം.
They are all very cooperative.
മൂത്തവൻ ഇളയവനെ സഹായിക്കും.
The older one helps the younger one.
അവർ തന്നെയാണ് വീട്ടിൽ കാറിന്റെ പഞ്ചർ ആയാൽ പഞ്ചർ ഒട്ടിക്കുന്നത്.
If there's a flat tire, they are the ones who repairs it.
അവർ തന്നെയാണ് ടയർ ഒക്കെ മാറുന്നത്.
They change the tires.
അവർ തന്നെയാണ് ഓയിൽ ചെയ്യുന്നത്.
They change the oil.
നിങ്ങൾക്ക് അറിയാവോ 17 മക്കളുള്ള ഒരു കുടുംബം.
This is a family with 17 kids.
എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബം.
What a blessed family.
അവർ ഇനിയും അനേകം മക്കൾ വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
And they are still praying that they need a lot more kids.
അവരുടെ വീട്ടിൽ തന്നെയാണ് ഈ അമ്മ ടീച്ചറാണ്, വീട്ടിൽ തന്നെയാണ് സ്കൂൾ.
The mother is a teacher and the school is at home.
ഒരു നല്ല കോയറാണ് അവർ.
They are a wonderful choir.
ഇതുപോലൊരു കോയർ റഷ്യയിലെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്.
I have a picture of a choir like that from Russia.
ദൈവം ആഗ്രഹിക്കുന്ന ഭവനത്തിൽ ഒത്തൊരുമയാണ്.
What God desires in a family is unity.
എല്ലാവരും പർദീസ എന്ന് പറയുമ്പോൾ പർദീസയിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്.
When people talk about paradise, they want to go to paradise.
എന്താ ദൈവമക്കളെ പർദീസ എന്ന് പറഞ്ഞു?
Dear child of God, what is this paradise?
ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം.
I'll help you understand.
പർദീസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്ന് പലകാലം പഠിച്ചിട്ട് പോകാം.
You need to study what paradise means before leaving here today.
നമ്മളെല്ലാം അങ്ങോട്ട് പോകാനല്ലേ ഇരിക്കുന്നത്.
We are all wanting to go over there.
എന്നാൽ ആദ്യമായി പർദീസ എന്താണെന്ന് മനസ്സിലാക്കണം.
But you need to understand what paradise is.
ഏവൻ പർദീസയിൽ ആദാമിനെ ഹവ്വായാക്കി.
God put Adam and Eve in the paradise of Eden.
ഹവ്വായ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ആദാം പറഞ്ഞ ഒരു വാചകം.
You know, as soon as Adam got Eve, what did he say?
എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും.
This is my flesh.
എന്റെ മാംസത്തിൽ നിന്ന് മാംസവും.
This is flesh of my flesh.
എന്റെ അസ്ഥി.
My bones.
എന്റെ മാംസം.
My flesh.
രണ്ടു പ്രാവശ്യം എന്റെ എന്ന് വിളിച്ചിട്ടുണ്ട്.
He said mine.
അതാണ് പർദീസ ജീവിതം.
And that is the life of paradise.
കുറെ കഴിഞ്ഞപ്പോൾ ഈ അച്ചായൻ പറയാണ്.
After a few times, this man is saying.
നീ എന്നോട് ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ.
The woman that you gave me. This woman that you gave me.
Praise God.
Praise God.
നേരത്തെ പറഞ്ഞു എന്റെ അസ്ഥി എന്റെ മാംസം.
Before he said my bones my flesh.
അതാണ് പർദീസയിൽ ദൈവം ആഗ്രഹിക്കുന്നത്.
That is what God desires in paradise.
ഇപ്പോൾ രണ്ട് അഭിപ്രായമായി.
And now there is two opinions.
ഈ സ്ത്രീ.
This woman.
കർത്താവ് എന്താ പറഞ്ഞു, ദൈവം എന്താ പറഞ്ഞു അറിയാമോ?
You know what God says?
രണ്ട് ഗ്രൂപ്പായില്ലേ?
There's a division here now.
ഇവിടെ നിൽക്കേണ്ടത് വേണം, ഇറങ്ങി പോകാൻ
പറഞ്ഞു. You don't need to stay in paradise, get out.
ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ടുള്ള പരിപാടി ഇവിടെ വേണ്ട.
The division does not need to happen in this place.
പർദീസാ എന്നുള്ള ജീവിതം, പർദീസാ ജീവിതം,
the life in paradise.
എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തൊരുമയുള്ള ജീവിതമായിരിക്കും.
The life in paradise is one that states, this is my brother, this is my child, this is my sister.
ഭിന്നാഭിപ്രായം വന്നപ്പോൾ,
when there was division,
അവർ രണ്ടുപേരെ ഇറക്കി വിട്ടു.
Both of them were taken out.
ഒരു ഗ്രൂപ്പിനെ ഇറക്കി വിട്ടു.
They did not take one person and throw it out.
രണ്ടുപേരെ ഇറക്കി വിട്ടു.
Both of them were taken
out. എന്നവർക്കാൾ ഈ പർദീസായിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്?
What does God desire in our life of paradise?
ഒരു ഒത്തൊരുമയാണ് ആവശ്യം.
God desires unity.
ഒരു ഐക്യതയാണ് ആവശ്യം.
God desires unity.
രണ്ടെന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല.
There is nothing like two.
ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ.
There is only one group.
ഒറ്റ ഗ്രൂപ്പേ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ.
And this one church should worship in unity, and that is the desire of God.
അതാണ് പരദീസാ വാസം.
That is the life of paradise.
നമ്മളെല്ലാം സ്വർഗ്ഗത്തിൽ ചെന്നിരിക്കട്ടെ.
Let's say we all go to heaven.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കൂ?
If there was groupism in heaven, would you like to stay there?
സ്വർഗ്ഗത്തിൽ അങ്ങോട്ട് ചെന്നപ്പോൾ പൗലോസിന്റെ ഒരു ഗ്രൂപ്പ്,
if when you go to heaven there's a group of Paul,
പത്രോസിന്റെ ഒരു ഗ്രൂപ്പ്,
the group of Peter,
രണ്ടുപേർ മാത്രം ഉള്ള ഏറ്റവും വലിയൊരു സംസാരം,
and there's two people that are just talking amongst themselves,
നേഴ്സുമാർ മാത്രം ഇരുന്ന ഒരു സംസാരം,
there's another group of nurses only,
കമ്പനി ജോലി ചെയ്യുന്നവർ മാത്രം ചെയ്തവർ അവർ മാത്രം സംസാരം,
all the factory workers are just together.
അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ എനിക്ക് അവിടെ പോകണ്ട.
If that's the kind of place heaven is, I don't want to go there.
ഗ്രൂപ്പിസ് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്.
We all desire to go to a place where there is no separation and there is no groupism.
കുഞ്ഞാർ അവിടുത്തെ വിളക്കാകുന്നു.
The lamp of God is the light there.
അവിടെ പല പാട്ടുകളില്ല. പല പാട്ടുകളില്ല.
There is not many songs there.
അവിടെ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ.
There is only one song.
എന്താണ് പാട്ട്?
And what is that song?
നീ അറുക്കപ്പെട്ടു.
Oh lamp of God, you have been slain.
നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി.
You have redeemed us by your blood.
ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി.
You have made us kings and priests.
അവിടെ കേൾക്കുന്ന ശബ്ദം എന്താണ്?
And what is the voices that is heard there?
Hallelujah.
Hallelujah.
കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്.
Lift our hands and praise God.
ഇങ്ങനൊരു പർദീസ സഭയാണ് നമ്മൾ അറ്റ്ലാന്റയിൽ ആഗ്രഹിക്കുന്നത്.
This is the kind of paradise church that we desire here in Atlanta.
ഈ മുളക്കട ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ,
when I was studying in the Bible college in Mulakkad,
ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വീട് തോറും കയറാൻ പറ്റും.
We started splitting up and started going into different houses.
അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ലല്ലോ.
And we don't have a lot of experience.
ഒരു അമ്മച്ചിയെ കണ്ടു.
We saw this grandmother.
അമ്മച്ചിയോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ?
And we asked the grandmother, have you been saved?
ഈ അമ്മച്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യമായി.
And this grandmother became mad.
അതേ അങ്ങനെ കൂടെ പോയവരെ ആട്ടി.
And she started scolding everybody that was there.
എടാ എന്നെ അമൈനൂർ ആ കെട്ടിച്ചത്.
Hey, I was married in a very prominent place.
അമ്മച്ചിയോട് കെട്ടിച്ച എവിടാണെന്ന് ആ ചോദിച്ചത്.
The grandmother thought that we asked, where did you get married?
എന്നെ അമൈനൂർ ആ കെട്ടിച്ചത്.
And she's saying, I got married in a very prominent
place. ഉസ്സായിപ്പ് വാദിന അറിയിച്ച സ്ഥലമാണ് മുളക്കട.
A missionary from America named Pastor Cook came and started the missionary work in Mulakkad.
അപ്പോൾ അമ്മച്ചി വിചാരിച്ച അമ്മച്ചിയുടെ കല്യാണക്കാരി അറിയാൻ ചെന്നാണ്.
And the grandmother thought we wanted to know about our marriage life.
അമ്മച്ചി ഭയങ്കര അരിശം കൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി.
And this grandmother started becoming angry.
എന്നാൽ ഈ ഫിലദൽഫിയ സഭയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടുണ്ടല്ലോ, ഒത്തൊരുമയോടെ ആരാധിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നതായ പ്രിയപ്പെട്ടവർ.
But this church, the members of Philippi came there to worship in unity.
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ അറിയട്ടെ.
Let all men know your moderation.
ദൈവമക്കളെ, നമുക്ക് സൗമ്യത ഉണ്ടായിരിക്കണം.
We need to have a moderate life.
സൗമ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
What does a moderate life mean?
ചിലർ മനസ്സാക്കിയത് ബലഹീനതയാണ്.
Some people think of it as weakness.
ചിലർ ഇങ്ങനെ ഇങ്ങനെ കൈക്ക് താടിയും കൊടുത്ത് ഇങ്ങനെ മിണ്ടാതെ യോഗത്തിനൊക്കെ വന്ന് ഇങ്ങനെ താടിയും കൊടുത്തിരിക്കുന്ന സൗമ്യം.
Some people think that if I come to church and put my hands like this and just stay back, that is moderation.
പട്ടനാട് നടിക്കുന്നു.
Just act like a pious man.
പണ്ഡിതൻ പറഞ്ഞത് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം.
And one great man said that those kind of people you should watch out for them.
അവർ അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുന്നു.
Because in time they will actually sin.
നമ്മൾ മൗനമായി മിണ്ടാതിരിക്കുന്നല്ല സൗമ്യത.
When you sit there quietly, that is not moderation.
നമ്മൾ കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു വാക്യം പറയാറുണ്ടല്ലോ.
When we speak in marriage, we actually quote this verse.
സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിന് ഒരു കിരീടം.
The wife is an honorable wife is a crown for the husband.
അപ്പോൾ സഹോദരിമാരുടെ ഒരു ആഗ്രഹം.
And so then all of a sudden the women desire.
ഞങ്ങളുടെ കാര്യൊക്കെ സ്വർഗ്ഗത്തിൽ നല്ലവണ്ണം അറിയാം.
Oh, God knows about us in heaven.
കാരണം ഒരാൾ വഴക്കുകൊണ്ട് വന്നാൽ തിരിച്ചു പറയാൻ തക്കവണ്ണം കഴിവ്.
Because if somebody comes to me with a fighting words, I know exactly what to say back.
ഞാൻ ജഗദപ്പൂരിൽ 1970 ആയിരുന്നപ്പോൾ ഒരു അമ്മാമ്മ വന്ന് സഭായത്തിന്റെ പാട്ട് പാടി.
In 1970, when I was in a church in Jagadalpur in North India, this mother came in and started singing a song.
പോരിൽ ഞാൻ തളർന്നു വീണു പോകായിവാൽ.
In battle, in order for me not to be destroyed in battle,
ആ പാട്ട് പാടി സാക്ഷ്യം പറയാ.
And she started to sing that and started to say testimony.
അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് വടക്കുടിച്ചിട്ട് വന്ന് പാടുകയാണ്.
She just had a fight and she came in and started singing a song of battle.
അതല്ല സാമർത്ഥ്യം.
That is not honorable.
ഗുണവതിയായ ഭാര്യ എന്നാണ് ഞാൻ അർത്ഥം.
An obedient wife.
ഇന്ന് വൽക്കാല സൗമ്യമുള്ളവായ ഭാര്യ.
A moderate wife.
നിങ്ങളുടെ സൗമ്യം സകല മനുഷ്യരും അറിയട്ടെ.
Let all men know your moderation.
യോസേഫ് ഒരു സൗമ്യമുള്ളവനായിരുന്നു.
Joseph had a moderate life.
ഞാൻ ഇന്ന് വൽക്കാല സൗമ്യം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവം ഞാൻ നിങ്ങളെ പറഞ്ഞു.
I want to talk to you about the experiences of having a moderate life.
മനുഷ്യൻ നോക്കുമ്പോൾ രൂപനൊക്കെ വലിയ സാമർത്ഥ്യമുള്ളവരാണ്.
When men started looking at Reuben, he thought that this was a smart man.
Simeon okka varra samarthulla
all the brothers like Simeon, they were all smart people in the eyes of men.
Enna Joseph oru paavam aayirunnu.
But Joseph was a simple man.
Ennal oru saumyan aayirunnu.
But he was a moderate man.
Avan aneka prashnangal koodi kadannu poyittundu.
He had gone through a lot of problems.
നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ?
Do you know this thing?
ഈ സൗമ്യമുള്ളവന്റെ കയ്യിലാണ് ഒരു സാമ്രാജ്യം മൊത്തം
into this moderate man was a kingdom given into his hands.
വാക്സാമർത്ഥ്യമല്ല.
It was not a smartness in words that
he said. ദൈവകൃപയാണ് സൗമ്യത.
The grace of God is moderation.
ഈ സൗമ്യമുള്ളവന്റെ കയ്യിൽ കൂടാണ് അവന്റെ സഹോദരന്മാരും കുടുംബമെല്ലാം മിസ്രയീമിൽ കടന്നു വരാൻ തക്കണം ദൈവം വഴി ഒരുക്കിയത്.
And through the hands of this moderate man, his entire family came into the land of Egypt.
അപ്പം പോലെ യോസേഫിനെ ഓർത്ത് ഭാരപ്പെട്ടിട്ടുണ്ട്.
Even the father actually thought about Joseph and was worried about him.
എന്നാൽ അവന്റെ സൗമ്യത ഉണ്ടല്ലോ, ദൈവം അവനെ മാനിച്ചു.
But because of his moderation, God actually blessed him.
ദൈവം അവനെ ഉയർത്തി.
God lifted him up.
ഒരു കലപ്പരുടെ ധാന്യത്തിന്റെ താക്കോൽ ഫറവൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
And the Pharaoh actually gave him the keys to all the storehouses.
ഇന്ന് പലക്കാലം നിങ്ങളുടെ സൗമ്യം സകല മനുഷ്യർ അറിയട്ടെ.
Let all men know your moderation today.
മോശ ഒരു സൗമ്യനായിരുന്നു.
Moses was a moderate man.
അവന്റെ ജീവിതത്തിൽ എത്രയോ ലക്ഷം ആൾക്കാരെയാണ് 40 വർഷം ചുമന്നു നടന്നത്.
Think about all the thousands of people that he led over the 40 years.
അവൻ സൗമ്യത ഉണ്ടായിരുന്നു.
He had a moderate life.
അവൻ ഒരു ദിവസം ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു.
And one day he actually prayed to God.
ദൈവമേ, ഞാൻ ഈ ജനത്തെ ഗർഭം ധരിച്ചോ?
Oh father, did I actually deliver these people?
അവന് സഹിക്കാൻ വയ്യാതെ വന്നു.
Because he could not bear all these things that was happening.
ദൈവം മോശയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം.
And you know there's these words that God actually said about Moses.
എന്റെ ദാസൻ മോശയെ പോലെ സൗമ്യതയുള്ളവൻ ഭൂമിയിൽ ആരുള്ളൂ?
There is no other man like my servant Moses who is so moderate in this world.
നിങ്ങളുടെ സൗമ്യം സകല മനുഷ്യരും അറിയട്ടെ.
Let all men know your moderation.
അറ്റ്ലാന്റാ ചർച്ചക്കാരുടെ സഹോദരന്മാരെ നമ്മുടെ സൗമ്യത ലോകം അറിയട്ടെ.
Oh dear brothers of the Atlanta Church of God and dear sisters of the Atlanta Church of God, let this entire world know your moderation.
പൗലോസ് പറഞ്ഞ അടുത്തൊരു വാചകമുണ്ട്.
And the next thing that Paul says,
നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.
The coming of our Lord is at hand.
പിള്ളേർ കുഞ്ഞുങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കും പറയില്ലേ?
You know when children fight amongst each other,
ഡാഡി ഇങ്ങു വരട്ടെ.
Let daddy come home.
അതുപോലെ പൗലോസ് പറയാണ്.
And in the same manner Paul is saying, the time of our Lord's coming is at hand.
ഒരു കാര്യം ഓർത്തുകൊള്ളണം.
Remember this one point.
സൗമ്യമുള്ള പ്രിയപ്പെട്ടവരെ,
dear people of God that have a moderate life today,
സകല പ്രശ്നങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ,
dear child of God that submits all of your problems into the hands of God today,
നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.
It is time for our God to come.
അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം.
And this is all the biggest
problem.
Our Lord Jesus Christ is about to come.
നമ്മളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്.
We are all people that's supposed to leave from here.
നമുക്ക് ഇവിടുന്ന് എല്ലാവരും സ്ഥലം മാറേണ്ടവരാണ്.
We are all supposed to relocate.
ദൈവം നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിരിക്കുന്നു.
Because God is preparing a place for us.
അവിടേക്ക് പോകാൻ തക്കണം നമുക്ക് ഒരുങ്ങ.
And we need to prepare ourselves to go there.
സകല സൗമ്യതയും സകല മനുഷ്യരും അറിയട്ടെ.
Let your moderation be known to all men.
നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം.
Let's all praise God.
നമുക്കെല്ലാവർക്കും സഹോദരന്മാർ മുന്നോട്ട് ഒരു പാട്ട് പാടി.
Let's all stand up and the brothers, I ask you to come forward to sing a song.
പാർത്ഥ സഹോദരന്മാരൊക്കെ മുന്നോട്ട് വന്ന് കരങ്ങൾ അടിച്ചു പാടിയാട്ടെ.
I ask the brothers to come here and start singing a song.
നിങ്ങളുടെ കരങ്ങൾ അടിച്ച് എല്ലാവരും കരങ്ങൾ അടിച്ചു പാടിയാട്ടെ.
I want you to all clap your hands as we sing this song.
ഒറ്റക്കരയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
Let's sing and worship God in unity.
നമ്മുടെ സൗമ്യം സകല മനുഷ്യരും അറിയട്ടെ.
Let all men know our moderation.
എല്ലാവരും കരങ്ങൾ അടിച്ച് ആരാധിക്കാം.
Let's all worship God.
കർത്താവിൻ സ്നേഹത്തിൽ
എന്നും വസിച്ചിടുവാൻ വൻ കൃപയേ കിടണേ. ഭിന്നതവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേ കിടണേ. ഭിന്നതവിദ്വേഷം ഇല്ലാതെ